Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ.
സഭയുടെ ആരാധനക്രമത്തെ സംബന്ധിച്ച് പാപ്പ ഫ്രാൻസിസ് നൽകിയ ചിന്താമലരുകളാണിന്ന്.
ആരാധനക്രമ നവീകരണത്തിനും അതിൻ്റെ ചിട്ടകൾ പഠിപ്പിക്കുന്നതിനുമായി ഇറ്റലിയിൽ ദേശീയ തലത്തിൽ എല്ലാ രൂപതകൾ തോറും അനുവർഷം ഒരു ആരാധനക്രമ വാരം സംഘടിപ്പിക്കപ്പെടാറുണ്ട്. ഇതര ദേശീയ പ്രാദേശിക സഭകൾക്ക് മാതൃകയാക്കാവുന്നൊരു വലിയ കാര്യമാണിത്. ഇവിടെ ഇറ്റലിയിൽ ഇത്തവണ ഓഗസ്റ്റ് മാസത്തിലെ സ്കൂൾ അവധിക്കാലത്താണ് ഇടവകകൾ തോറും ദേശീയ തലത്തിൽ നടത്തപ്പെടുന്ന ആരാധനക്രമവാരത്തിൻ്റെ 68-ാമത്തെ പതിപ്പ് ആചരിക്കപ്പെട്ടത്. ദേശീയ ആരാധനക്രമ കേന്ദ്രം ദ നാഷണൽ ലിറ്റർജിക്കൽ സെൻറ്ററും പിന്നെ ദിവ്യഗുരുവിൻ്റെ ശരണദാസികൾ ദ പയസ് ഡിസൈപ്പിൾസ് ഓഫ് ദ ഡിവൈൻ മാസ്റ്റർ എന്ന പേരിൽ ആരാധനക്രമത്തിനായി സമർപ്പിതരായിട്ടുള്ള സന്യാസ സമൂഹവും സംയുക്തമായിട്ടാണ് രണ്ടാം വത്തിക്കാൻ സുനോദോസിന് ശേഷം അനുവർഷം ഇറ്റലിയിൽ ആരാധനക്രമവാരം ദേശീയ തലത്തിൽ സംഘടിപ്പിച്ചു പോരുന്നത്. 2017 ഓഗസ്റ്റ് 24-ാം തീയതി വത്തിക്കാനിലെ പോളറാമൻ ഹാളിൽ സംഗമിച്ച ആരാധനക്രമ ശുശ്രൂഷയ്ക്കുള്ള 800-ലധികം പ്രവർത്തകരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാപ്പ ഫ്രാൻസിസ് പങ്കുവച്ച കാലികമായ വീക്ഷണം നമുക്ക് ഇന്ന് ശ്രദ്ധിക്കാം.
Cari fratelli e sorelle, buongiorno. Per le parole con cui ha presentato questa settimana liturgica nazionale a 70 anni.
സഭ ചരിത്രത്തിൽ വിശിഷ്യ ആരാധനക്രമ ചരിത്രത്തിൽ ഉപരിപ്ലവമല്ലാത്തതും എന്നാൽ സ്ഥായി ഭാവമുള്ളതുമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണിത്. പ്രാദേശിക ഭാഷകളിലേക്ക് ആരാധനക്രമം പരിഭാഷപ്പെടുത്തുന്നതിനുള്ള അനുമതി നൽകിയ രണ്ടാം വത്തിക്കാൻ സൂനകദോസ് മറക്കാനാവാത്ത ചരിത്ര സംഭവമാണ്. അതുപോലെ അതിനെ തുടർന്നുണ്ടായിട്ടുള്ള മാറ്റങ്ങളും ശ്രദ്ധിക്കേണ്ടത് തന്നെ. രണ്ടാം വത്തിക്കാൻ കൗൺസിലും അതിൽ നിന്നും ഉത്ഭവിച്ച നവീകരണവും രണ്ടും പരസ്പരം ബന്ധപ്പെട്ടതാണ്. എന്നാൽ രണ്ടും പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല, മറിച്ച് നീണ്ട കാലയളവിന്റെ ഒരുക്കങ്ങളുടെ പരിണിത ഫലമാണ്. വിവിധ കാലഘട്ടങ്ങളിൽ സഭാതലവന്മാർ ശ്രദ്ധിച്ചിട്ടുള്ള ആരാധനക്രമ രീതികളുടെ നടത്തിപ്പിൽ നിരീക്ഷിച്ചിട്ടുള്ള അപഭ്രംശങ്ങളുടെ വെളിച്ചത്തിലാണ് നവീകരണ പദ്ധതികൾക്ക് ആധുനിക കാലത്തെ രണ്ടാം വത്തിക്കാൻ സൂനകദോസ് തുടക്കമിട്ടത്.
വിശുദ്ധനായ 10-ാം പിയസ് പാപ്പയുടെ കാലത്താണ് സഭയുടെ ആരാധനക്രമ സംഗീതവും പിന്നെ ഞായറാഴ്ചകളിലെ ആഘോഷങ്ങളും നവീകരിക്കപ്പെട്ടത്. അത് 1903-14 കാലഘട്ടത്തിലായിരുന്നു. കാലഘട്ടത്തിൻ്റെ തുരുമ്പ് പോലെ സഭയുടെ ആരാധനക്രമത്തിൽ അടിഞ്ഞുകൂടിയ ക്രമക്കേടുകൾ തിരുത്താൻ വേണ്ടിയാണ് നവീകരണം നടപ്പാക്കപ്പെട്ടതെന്ന് വിശുദ്ധനായ പാപ്പ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. തുടർന്ന് 12-ാം പിയസ് പാപ്പയുടെ കാലത്താണ് ദൈവിക മാധ്യസ്ഥ്യം മേദിയാത്തോർ ദേയി എന്ന അപ്പസ്തോലിക പ്രബോധനത്തിലൂടെ സഭയിലെ യാമപ്രാർത്ഥനയുടെ നവീകരണവും ഒപ്പം ദിവ്യകാരുണ്യ നോൻപ് വിശുദ്ധവാരം എന്നിവയുടെ കാലികമായ പരിഷ്കരണങ്ങളും നടപ്പിൽ വരുത്തിയത്. അത് 1939-58 കാലഘട്ടത്തിലായിരുന്നു. ഇത്രയുമാണ് സഭയുടെ ആധുനിക കാലത്തെ രണ്ടാം വത്തിക്കാൻ സുനോദോസിന് തൊട്ടു മുൻപുള്ള ആരാധനക്രമത്തിൻ്റെ ഹ്രസ്വമായ ചരിത്രമെന്ന് പറയാം.
Il Concilio Vaticano II fece maturare come buon frutto dall'albero della Chiesa.
ആധുനിക കാലത്തെ സഭയുടെ ആരാധനക്രമ നവീകരണം വ്യക്തമായി വെളിപ്പെടുത്തുന്നത് രണ്ടാം വത്തിക്കാൻ സൂനകദോസിലും അതിന്റെ ശ്രദ്ധേയമായ സാക്രോസാങ്ക്തും കൊൺസീലിയും എന്ന പ്രമാണരേഖയിലൂടെയുമാണ്. ഇതു നൽകുന്ന നവീകരണ രേഖകൾ കാലത്തിന്റെ യഥാർത്ഥമായ ആരാധനക്രമപരമായ ആവശ്യങ്ങളെയും ജനങ്ങളുടെ വിശ്വാസപരമായ വളർച്ചയെയും സഹായിക്കുന്നതാണ്. അത് പ്രാർത്ഥനാരീതികളെ മെച്ചപ്പെടുത്തിക്കൊണ്ട് പ്രത്യാശ പകർന്ന പ്രായോഗിക നവീകരണ പദ്ധതിയായിരുന്നു. ദൈവിക രഹസ്യങ്ങളുടെ ഉണർവും ജനപങ്കാളിത്തമുള്ള ആഘോഷങ്ങളുമായിട്ടാണ് കൗൺസിൽ ആരാധനക്രമത്തെ ഈ പ്രമാണരേഖയിൽ ആസൂത്രണം ചെയ്തത്. ആരാധനക്രമ പരിപാടികളിൽ വിശ്വാസികൾ മൂകരായി നിൽക്കാതെ അവരവരുടെ ഭാഷകളിൽ പ്രാർത്ഥിക്കുകയും പ്രഘോഷിക്കുകയും വേണമെന്നത് ഈ പ്രമാണരേഖയുടെ നിർദ്ദേശമാണ്. ആഗോള സഭയിൽ പ്രാദേശികവൽക്കരണത്തിന്റെ അല്ലെങ്കിൽ തദ്ദേശവൽക്കരണത്തിന്റെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിതെളിച്ച പ്രമാണരേഖ ഇന്നും ഇതുതന്നെയാണ്.
ദൈവജനത്തിന്റെ ആത്മീയ വളർച്ചയ്ക്ക് വർദ്ധിച്ച പ്രചോദനമാണ് സഭയുടെ നവമായ ഈ പ്രബോധനം നൽകുന്നത്, നൽകേണ്ടതെന്നാണ് അന്ന് നവീകരണ പദ്ധതിയുടെ ചുക്കാൻ പിടിച്ച വാഴ്ത്തപ്പെട്ട പോളാറാമൻ പാപ്പ പ്രസ്താവിച്ചിട്ടുള്ളത്. പിന്നെ രണ്ടാം വത്തിക്കൻ സുനോദോസിന്റെ നവീകരണ പദ്ധതികൾക്കൊത്ത് അന്ന് ദേശീയ മെത്രാൻ സമിതികളും പ്രാദേശിക സഭാ നേതൃത്വവും ഉണർന്ന് പ്രവർത്തിക്കുകയും ആരാധനക്രമ നവീകരണത്തിനുള്ള പദ്ധതികൾ 50 വർഷങ്ങൾക്ക് മുൻപ് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. എന്നാൽ വിവിധ ഭാഷകളിലുള്ള സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനാ പുസ്തകങ്ങൾ തയ്യാറാക്കിയതുകൊണ്ട് എല്ലാമായെന്ന് ഓർക്കരുത്. മറിച്ച് വിശ്വാസികളുടെ മനോഭാവമാണ് അതിനൊത്ത് രൂപപ്പെടുത്തേണ്ടത്. സഭയുടെ നവീകരണത്തോടുള്ള തുറവ്, വിധേയത്വം അല്ലെങ്കിൽ അനുസരണം, വളരെ ബുദ്ധിപൂർവകവും സത്യസന്ധവുമായ പങ്കാളിത്തം എന്നിവ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് കാർമ്മികരുടെയും ഗായക സംഘത്തിൻ്റെയും അതുപോലെ മറ്റ് പരികർമ്മികളുടെയും ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഔദ്യോഗിക നിർദ്ദേശങ്ങൾക്കനുസൃതമായ സഹകരണവും വളർച്ചയും നവീകരണത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യമാണ്. അതിനാൽ ശരിയായ ആരാധനക്രമ രൂപീകരണം മുൻകാലത്തെന്ന പോലെ തന്നെ ഇന്നും സഭയുടെ വെല്ലുവിളിയാണ്.
La direzione tracciata dal Concilio trovò forma secondo il principio del rispetto nei libri liturgici promulgati dal Beato Paolo VI.
നവീകരണത്തിന് തിരിതെളിച്ച പുണ്യശ്ലോകനായ പോൾ ആറാമൻ പാപ്പ തന്നെ തന്റെ മരണത്തിന് തൊട്ടു മുൻപ് വിളിച്ചുകൂട്ടിയ കർദിനാൾ സംഘത്തോട് ആരാധനക്രമത്തെ അലങ്കോലപ്പെടുത്തുന്ന വിധത്തിൽ അടിഞ്ഞുകൂടുന്ന കലക്കൽ അല്ലെങ്കിൽ ക്രമക്കേടുകളെപ്പറ്റി പറയുന്നുണ്ട്. ദൈവിക രഹസ്യങ്ങളുടെ ആഘോഷങ്ങളിലേക്കും തിരുവചനത്തിന്റെ പ്രകാശ പൂർണിമയിലേക്കും വിശ്വാസികളെ അടുപ്പിക്കുന്നതിനും അതിൽ ബോധപൂർവം പങ്കെടുത്ത് പ്രത്യുത്തരിക്കുന്നതിനുമുള്ള സാധ്യതകൾ ആരാധനക്രമ നവീകരണം നൽകുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ ദുർവിനിയോഗവും അത് കാരണമാക്കുന്ന ക്രമക്കേടുകളും സഭയുടെ പ്രചോദനാത്മകമായ മാനദണ്ഡങ്ങൾക്കനുസൃതമായി തിരുത്തേണ്ടതാണെന്ന് പുണ്യാത്മാവായ പോൾ ആറാമൻ പാപ്പ 1977 ആവശ്യപ്പെടുകയുണ്ടായി.
Oggi c'è ancora da lavorare in questa direzione, in particolare riscoprendo i motivi delle decisioni compiute.
പിന്നെ ആരാധനക്രമ നവീകരണത്തിന്റെ വളരെ ഉപരിപ്ലവവും അടിസ്ഥാനരഹിതവുമായ രീതികൾ ഇന്ന് വിവിധ സഭാപ്രവിശ്യകളിലും സമൂഹങ്ങളിലും കടന്നുകൂടിയിട്ടുണ്ട് എന്ന് പറയേണ്ടതില്ല. അതിനാൽ സഭ നൽകുന്ന നവീകരണ നിർദ്ദേശങ്ങളും രൂപരേഖകളും, പ്രത്യേകിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ സക്രുസാന്തും കൊൺചീലിയും എന്ന ആരാധനക്രമ സംബന്ധിയായ പ്രമാണരേഖ വളരെ ക്ഷമയോടെ ഇനിയും പഠിച്ചും മനസ്സിലാക്കിയും നവീകരണത്തിൽ വന്നിട്ടുള്ള തെറ്റുകൾ തിരുത്താൻ സമൂഹങ്ങളും ഉത്തരവാദിത്വപ്പെട്ടവരും എളിമയും തുറവും വിവേകവും കാണിക്കേണ്ടതാണ്.
ആരാധനക്രമത്തിന്റെ ചരിത്രപരവും പ്രചോദനാത്മകവുമായ രേഖകളും ദൈവശാസ്ത്രപരമായ ആന്തരിക തത്വങ്ങളും മാർഗനിർദ്ദേശങ്ങളും മനസ്സിലാക്കി സഭ അനുശാസിക്കുന്ന ചിട്ടകളും ശിക്ഷണവും നടപ്പിലാക്കേണ്ടതാണ്. ഇതു സംബന്ധിച്ച് വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സഭയുടെ ആരാധനക്രമ ജീവിതത്തിന്റെ നീണ്ട യാത്രയിൽ അതിന്റെ നവീകരണങ്ങൾ തിരിച്ചെടുക്കാനാവാത്തതാണ്. അതായത് പിൻവലിക്കാനോ റദ്ദുചെയ്യാനോ സാധിക്കാത്തവയാണ്. എന്നാൽ അത് തെറ്റായും വിശ്വസ്തമല്ലാതെയും തുടർന്നാൽ പ്രാദേശിക സമൂഹങ്ങൾ തിരുത്താനാവാത്ത ആരാധന ക്രമക്കേടുകളിൽ തുടരാനിടവരും.
Su cui avete riflettuto in questi giorni, cioè una liturgia viva per una chiesa viva.
സജീവമായ ആരാധനക്രമം സഭയുടെ ജീവന്റെ അടയാളമാണ്. അത് ജീവിക്കുന്ന സഭ തന്നെയാണ്. തന്റെ മരണത്താൽ മരണത്തെ കീഴ്പ്പെടുത്തുകയും പുനരുദ്ധാനത്താൽ മനുഷ്യജീവിതങ്ങളെ പുനരുദ്ധരിക്കുകയും ചെയ്ത ക്രിസ്തുവിന്റെ സജീവ സാന്നിധ്യമാണ് ആരാധനക്രമത്തിൽ അനുഷ്ഠിക്കുന്നതും ആവർത്തിക്കപ്പെടുന്നതും. ക്രിസ്തുവിന്റെ മൗതിക രഹസ്യത്തിന്റെ യഥാർത്ഥമായ സാന്നിധ്യമില്ലാതെ ആരാധനക്രമം ഒരിക്കലും സജീവമോ ഊർജ്ജസ്വലമോ ആകുന്നില്ല. ഹൃദയസ്പന്ദനമില്ലാതെ മനുഷ്യന് ജീവനുണ്ടാകുന്നില്ലല്ലോ. അതുപോലെ ക്രിസ്തുവിന്റെ സ്പന്ദിക്കുന്ന ഹൃദയമില്ലാതെ, ക്രിസ്തുവിന്റെ സ്പന്ദിക്കുന്ന സാന്നിധ്യമില്ലാതെ ആരാധനക്രമം ഒരിക്കലും സജീവമാകുന്നില്ല. കുരിശിൽ സ്വയാർപ്പണം ചെയ്ത ക്രിസ്തു കൗദാശികമായ ആരാധനക്രമ ശുശ്രൂഷയിലെ പരിത്യാഗത്തിൻ്റെ ബലിവസ്തുവായി മാറുകയാണ്. വചനത്തിലും മറ്റു കൂദാശകളിലും അവിടുന്ന് സന്നിഹിതനാണ്. അവിടുന്ന് കൂദാശകളിലെ അടയാളങ്ങളിലൂടെയും തിരുവചനത്തിലൂടെയും നമ്മോട് സംസാരിക്കുകയും നമ്മോടൊത്ത് വസിക്കുകയും ചെയ്യുന്നു. മനുഷ്യകുലത്തോടൊത്ത് അവിടുന്ന് വസിക്കുന്നു. അങ്ങനെ ക്രിസ്തു നമ്മുടെ മധ്യേ ജീവിക്കുന്നു. അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ മധ്യേ ഞാനുണ്ടായിരിക്കും.
അദൃശ്യമായ ദൈവിക രഹസ്യങ്ങളുടെ ദൃശ്യമായ അടയാളമാണ് അൾത്താരവേദി. അത് ജീവിക്കുന്ന ശിലയാകുന്ന ക്രിസ്തുവിന്റെ പ്രതീകമാണ്. മനുഷ്യരാൽ പരിത്യക്തനായിട്ടും ആത്മാവിലും സത്യത്തിലും അവിടുന്ന് നമുക്കായി ദൈവത്തിന്റെ സജീവ ബലിവസ്തുവായി. അതിനാൽ ആരതിയർപ്പിക്കുകയും വണങ്ങപ്പെടുകയും ചുംബിക്കപ്പെടുകയും ചെയ്യുന്ന അൾത്താരയിലും അൾത്താരയ്ക്ക് ചുറ്റുമാണ് ദൈവജനം ഒന്നായി സമ്മേളിക്കേണ്ടത്. ഇവിടെ ജനം ദൈവജനമാകുന്നു. അവിടെ ദൈവാരൂപി സന്നിവേശിക്കുന്നു. ക്രിസ്തുവിന്റെ പരമയാഗത്തിന്റെ കൂദാശ പരികർമ്മം ചെയ്യപ്പെടുന്നു. അവിടെ നമുക്കായി ജീവന്റെ അപ്പം പകുത്തു നൽകപ്പെടുന്നു. സ്വജീവൻ കുരിശിൽ അർപ്പണം ചെയ്ത പോലെ അൾത്താരയിൽ വിശ്വാസികൾ ക്രിസ്തുവിൽ ഒരേ ശരീരവും ഒരേ ആത്മാവുമായി തീരുന്നു.
വിശ്വാസ സമൂഹത്തെ അതിൻ്റെ ശരിയായ ഘടനയിൽ നിലനിർത്താനും ദൈവനിവേശിതമായ രീതിയിൽ പ്രാർത്ഥനാ ശുശ്രൂഷയിലൂടെ അവരെ വിശുദ്ധിയിൽ വളർത്താനും ആരാധനക്രമം അനിവാര്യമാണ്. സഭാസമൂഹത്തിൻ്റെ ആഗമാനം ആത്മീയ ജീവിതസരണിയാണ്. അതിനാൽ ആരാധനക്രമം, അതുകൊണ്ട് അത് ജനകീയമാണ്, ജനങ്ങളുടേതാണ്. നേതൃത്വം നൽകുന്ന വൈദികരുടെ അല്ലെങ്കിൽ ശുശ്രൂഷകരുടെ മേൽക്കോയ്മയായി മാറരുത് ആരാധനക്രമം ഒരിക്കലും. കാരണം സജീവമായ ആരാധനക്രമം ജീവിക്കുന്ന സഭയുടെ അടയാളമാണ്. ലിതൂർജിയ, ആരാധനക്രമം എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം തന്നെ വെളിപ്പെടുത്തുന്നത് അത് ദൈവജനത്തിൻ്റെ ആരാധനയെന്നാണ്. ആരാധനക്രമത്തിലെ പ്രാർത്ഥനകളുടെ രീതിയും ഘടനയും ഭാഷാശൈലിയുമെല്ലാം പരിശോധിച്ചാൽ അത് ജനങ്ങളുടെ പ്രാർത്ഥനയാണെന്ന് കൂടുതൽ വ്യക്തമാകും, കൂടുതൽ തെളിഞ്ഞുകിട്ടും. ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വചനത്തിലൂടെ അവിടുത്തെ ശ്രവിക്കുകയും ചെയ്യുന്ന ആരാധന സമൂഹത്തിൻ്റെ ഔദ്യോഗിക പ്രാർത്ഥനയാണ് ആരാധനക്രമവും അതിൻ്റെ എല്ലാ രൂപഭാവങ്ങളും അതിലെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും.
ആരാധനക്രമത്തിനായി ദൈവജനം ഒത്തുചേരുമ്പോൾ അവിടെ എല്ലാ വിഭാഗീയതകളുടെയും അതിർവരമ്പുകളില്ലാതാകുന്നു. എല്ലാ പ്രായക്കാരും വംശക്കാരും ഭാഷക്കാരും തരക്കാരും അൾത്താരവേദിയിൽ ഒന്നായിത്തീരുന്നു. ചെറിയവരും വലിയവരും, പാവങ്ങളും സമ്പന്നരും, രോഗികളും ആരോഗ്യമുള്ളവരും, പാപികളും നീതിമാന്മാരും എല്ലാവരും ഒന്നാകുന്ന വേദിയാണത്. അനേക സഹസ്രം ആത്മാക്കൾ ദൈവസന്നിധിയെ ഒത്തുചേരുന്ന സ്വർഗീയ വേദിയുടെ പ്രതീകമാണ് ആരാധനക്രമം. അതിനാൽ സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയായ ആരാധനക്രമം ഒരാളുടെ ആഘോഷമല്ല, എല്ലാവരുടേതുമാണ്. അത് അനേകം വിശ്വാസികൾ ഒത്തുചേരുന്ന ക്രിസ്തുവിന്റെ മൗതിക ദേഹമാകലാണ്. അത് വിശുദ്ധവും വിശ്വസ്തവുമായ ദൈവജനത്തിന്റെ ഒത്തുചേരലാണ്. അതിനാൽ ജനപങ്കാളിത്തം തടസ്സപ്പെടുത്തുന്നതും ജനങ്ങൾ കുതപ്പ് നൽകുന്നതും അവരുടെ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്നതുമായ ആരാധനക്രമ ശൈലികൾ അപ്രസക്തമാണ്. കാലക്രമത്തിൽ സഭയിൽ കടന്നുകൂടിയിട്ടുള്ള ഈ മേഖലയിലെ ക്രമക്കേടുകൾ ഉത്തരവാദിത്വപ്പെട്ടവർ എളിമയോടും വിശ്വാസബോധ്യത്തോടും കൂടെ തിരുത്തേണ്ടതാണ്.
La liturgia è vita e non un'idea da capire.
ഇനി ആരാധനക്രമം ഒരു ആശയമല്ല, അത് അനുഭവമാണ്. നമ്മുടെ ചിന്താഗതിയെയും പെരുമാറ്റ രീതിയെയും മാറ്റിമറിക്കുകയും സമ്പന്നമാക്കുകയും ചെയ്യുന്ന ദൈവീകാനുഭവത്തിൻ്റെ ധ്യാനാത്മകമായ അനുഭവമാണ് ആരാധനക്രമം. ദൈവവും ഞാനും ദൈവവും മനുഷ്യനും ഒന്നാകുന്ന കൂട്ടായ്മയുടെ പൂജ്യവേദിയാണത്. അത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഐക്യത്തിൻ്റെ അനുഭവമാണ്. അതിനാൽ പഠിച്ചെടുക്കേണ്ട ഒരു തത്വസംഹിതയല്ല ആരാധനക്രമം, മറിച്ച് വിശ്വസ്തമായി മരണം വരെ ദൈവജനം ജീവിച്ചു പൂർത്തീകരിക്കേണ്ട അനുഷ്ഠാനവും ആത്മീയ അനുഭവത്തിൻ്റെ ആരാധനയുമാണത്.
ആരാധനക്രമം സാർവലൗകിക പ്രാർത്ഥനയാണ്. സഭ ജീവിക്കുന്നത് ആരാധനക്രമം സജീവമാകുമ്പോഴാണ്. സഭ സഭയാകുന്നത് ഈ പൂജ്യവേദിയിലാണ്. സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയായ ആരാധനക്രമത്തിനായി അല്ലെങ്കിൽ ബലിയർപ്പണത്തിനായി വിശ്വാസികൾ ഒത്തുചേരുമ്പോഴാണ് സഭ യാഥാർത്ഥ്യമാകുന്നത്. ആരാധനക്രമത്തിന്റെ സജീവ സ്വഭാവം ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണ്. സഭയുടെ സജീവഭാവം വെളിപ്പെടുന്നത് ക്രിസ്തുവിൽ ഒന്നായി ദൈവജനം പ്രാർത്ഥിക്കുമ്പോഴാണ്. സഭയുടെ മാതൃത്വവും പ്രേഷിതഭാവവും സഹോദരങ്ങളിലേക്കും അയൽക്കാരനിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന ഉപവിയുടെ തലവും വെളിപ്പെടുത്തപ്പെടുന്നത് ആരാധനക്രമത്തിൽ തന്നെയാണ്. ഈ ക്രിസ്തുഭാവം മറന്ന് ഭൗമിക താൽപ്പര്യങ്ങൾക്കും ലൗകിക ശക്തികൾക്കും കീഴ്പ്പെടുമ്പോഴാണ് സഭ നിർജ്ജീവമാകുന്നത്, സഭ വന്ധ്യമാകുന്നത്, ഫലശൂന്യമാകുന്നത്.
Celebrando i santi misteri ricorda Maria, la Vergine del Magnificat.
വിശുദ്ധമായ ആരാധനക്രമാഘോഷങ്ങളുടെ മാതൃകയും മധ്യസ്ഥയുമാണ് യേശുവിന്റെ അമ്മ പരിശുദ്ധ കന്യകാ മറിയം. തന്റെ ആശകളും പ്രത്യാശകളും ദൈവത്തിൽ സമ്പൂർണമായി സമർപ്പിച്ച നസ്രത്തിലെ മറിയം ക്രിസ്തുവിൽ സന്ധിചേരുന്ന ശ്രേഷ്ഠമായ ആരാധനയുടെ സമ്പൂർണ്ണ രൂപമാണ്. കൃപാപൂർണയും ദൈവഹിതം തിരിച്ചറിഞ്ഞവളുമായ കന്യകാ മറിയം രക്ഷയുടെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത പ്രേഷിതയും സ്നേഹപ്രദീപവും ആശാകേന്ദ്രവും നമ്മുടെ നിത്യസഹായിനിയും മധ്യസ്ഥയുമായി ഇന്നും തെളിഞ്ഞു നിൽക്കുന്നു. അങ്ങനെ തന്റെ എളിയ ജീവിതത്തിൽ വൻകാര്യങ്ങൾ പ്രവർത്തിച്ച ശക്തനായ ദൈവത്തെ പ്രകീർത്തിക്കുന്ന മറിയത്തിന്റെ സ്തോത്രഗീതം മാഞ്ഞിഫിക്കാത്ത് മനുഷ്യരുടെ അധരങ്ങളിൽ ഉയരേണ്ട എന്നും ഉയരേണ്ട മനോഹരമായ സ്തുതിപ്പും സ്തോത്രഗീതവുമായി പ്രതിധ്വനിക്കുന്നു.
സഭയുടെ സാർവലൗകികതയും ആഗോളവ്യാപ്തിയും വിസ്തൃതിയും ആരാധനക്രമത്തിൽ സ്ഫുരിക്കേണ്ടതാണ്. അതുകൊണ്ടുതന്നെ വിവിധ രീതികളുടെ വൈവിധ്യം കത്തോലിക്ക സഭ ഉൾക്കൊള്ളുന്നു. ആരാധനക്രമ രീതികളിൽ ചരിത്രപരവും സാംസ്കാരികവും ഭൂമിശാസ്ത്രപരവും ഭാഷാപരവുമായ വ്യത്യാസങ്ങൾ നിലനിൽക്കെ അത് സാർവത്രികവും ഒപ്പം ഏകവുമായ ക്രിസ്തുവിന്റെ സഭയുടെ പ്രാർത്ഥനയായി നിലകൊള്ളുന്നു. വിവിധ രീതികളുടെ കൂട്ടായ്മ ലോകരക്ഷയ്ക്കായി പിതാവിനെ മഹത്വപ്പെടുത്തുകയും പിതൃസ്നേഹം പ്രഘോഷിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന സഭയുടെ ഐക്യവും സാഹോദര്യ കൂട്ടായ്മയും ആരാധനക്രമത്തിൽ പ്രതീകവൽക്കരിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. ആരാധനക്രമത്തിന്റെ ഭംഗിയും മനോഹാരിതയും പൂർണമായ അർത്ഥവും എപ്പോഴും നിലനിർത്തുക ക്ലേശകരമാണ്. അതിന് ത്യാഗപൂർണമായ ഒരുക്കവും സമർപ്പണവും പ്രാർത്ഥനയും ആത്മീയതയും ആവശ്യമാണ്. ആരാധനക്രമം ഒരു പ്രകടനമോ പ്രദർശനമോ അല്ല. അതിൽ പ്രകടനപരതയ്ക്ക് പ്രസക്തിയുമില്ല. ആരാധനയുടെ ആനന്ദവും അതിന്റെ പൂർണിമയും അതിലെ സത്യസന്ധമായ ആത്മസമർപ്പണത്തിലാണ്, വിശ്വസ്തമായ അനുഷ്ഠാനത്തിലാണ് ഉൾച്ചേർന്നിരിക്കുന്നത്. ഈ സമർപ്പണം കാർമികരിൽ മാത്രമല്ല, ആരാധനക്രമത്തിനായി സമർപ്പിതരായിട്ടുള്ള എല്ലാവരിലും, അതിന്റെ പരികർമ്മികളായ ശുശ്രൂഷകരിലും ഗായകരിലും മറ്റ് സഹകാരികളിലും വിശ്വാസികളിലും ആവശ്യമാണ്, അനിവാര്യമാണ്. സഭാജീവന്റെ സ്രോതസ്സും ഉച്ചസ്ഥായിയുമായ ആരാധനക്രമം. അതിനാൽ നമുക്ക് വിശ്വസ്തതയോടെ അനുദിനം
ജീവിക്കാം.
പ്രഭാഷണാനന്തരം എല്ലാവരും ഒത്തൊരുമിച്ച് കർത്തൃപ്രാർത്ഥന ആലപിച്ച ശേഷം പാപ്പ ഫ്രാൻസിസ് ആശീർവാദം നൽകിക്കൊണ്ടാണ് ആരാധനക്രമ സമ്മേളനത്തിന്റെ കൂടിക്കാഴ്ച ഉപസംഹരിച്ചത്.
ഡൊമിനസ് ഒബിസ്കും. സിറ്റ് നോമിൻ ഡൊമിനി ബെനഡിക്റ്റം. അജ്യൂട്ടറി നോസ്ട്രം ഇൻ നോമിനി ഡൊമിനി. Benedicat vos, omnipotens Deus, Pater, Filius, et Spiritus Sanctus.
ആരാധനക്രമത്തെ സംബന്ധിച്ച് പാപ്പ ഫ്രാൻസിസ് നൽകിയ ചിന്താമലരുകളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. അവതരിപ്പിച്ചത് ജോളി അഗസ്റ്റിനും ഫാദർ വില്യം നെല്ലിക്കലും. ഇതോടെ ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. ഏവർക്കും പ്രാർത്ഥനാപൂർവം ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.